ഈ സ്ഥലമോ ദൈവം നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വന്ന് രക്ഷിക്കപ്പെടുവാൻ, ദൈവവചനപ്രകാരം സ്നാനമേൽക്കുവാൻ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകത്തോടുകൂടെ അന്യഭാഷകളിൽ സംസാരിപ്പാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കത്തക്ക നിലയിൽ ദൈവം നമുക്ക് നൽകിയ ഭാഗ്യത്തെ ഓർത്ത് എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ സി ജോൺ അവരുകൾ നമ്മുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതായിരിക്കും. ഈ അവസരത്തിൽ ദൈവത്തിന്റെ വചനം ദൈവദാസനിൽ കൂടെ നമ്മെ കേൾപ്പിക്കുന്നത് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കുമാറാകട്ടെ എന്ന് പകലിൽ ഈ ആരാധന മാധ്യത്തിൽ ദൈവമായ കർത്താവ് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ കരങ്ങളെ ഉയർത്തി പിന്നെയും ദൈവത്തെ സ്തുതിക്കാം. അമ്മേ. കർത്താദാസനെ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കൈയൊടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ വർഷത്തെ കുമ്പനാട് കൺവെൻഷൻ വളരെ അനുഗ്രഹമായി ഈ ദിവസം നടക്കാൻ ഇടയായതോർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ കെ എം ജോൺ വേദിയിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, സദസ്സിലുള്ള ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവർക്കും പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൂരെ പോകേണ്ടിയാണ്. സകല ആളുകൾക്കും ഇവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. സാധാരണ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഭക്ഷണ ക്രമീകരണം കുറവായിരുന്നു, അതും പാസ്റ്റേഴ്സിനെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ പ്രാവശ്യം വിശ്വാസികൾക്കും വിശപ്പുണ്ടല്ലോ, അവർക്കും പാസ്റ്റർമാർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ അതിന്റെ ക്രമം അനുസരിച്ച് പോകണം എന്ന് ഓർപ്പിക്കുന്നു. എല്ലാവരും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? മറുപടി കിട്ടിയില്ല. റോങ് ആൻസർ. ഞാൻ ചോദിച്ചത് യോഗം പിരിഞ്ഞു പോകുന്ന കാര്യമല്ല, അവിടോട്ട് പോകാൻ റെഡിയാണോ എന്നാ. ഇനി നമ്മൾ ഒന്നിച്ചു കൂടാൻ പോകുന്നത് 2015 ജനുവരി മാസം കുമ്പനാട് കൺവെൻഷൻ ആണോ? പ്രൈസ് ദി ലോർഡ്. കാഹളം എപ്പോൾ വേണമെങ്കിലും ധ്വനിക്കാം. നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നതാണ്. ഈ മഹായോഗം പിരിഞ്ഞു പോകുന്നത് ആ വലിയ പ്രത്യാശയോടെയാണ്. ലോകത്തിൽ വേറെ ഒരു ജാതിക്കോ വേറെ ഒരു ജനതയ്ക്കോ തിരശീലയുടെ അപ്പുറത്ത് ഒരു പ്രത്യാശയുമില്ല. നമുക്കുള്ളത് ഭൂമിയിലെ പ്രത്യാശയല്ല. നാം നോക്കിയിരിക്കുന്നത് ഇവിടുത്തെ കാര്യങ്ങളല്ല. നമ്മൾ പറയുന്നത് ഇപ്പോഴുള്ളതിനെ അല്ല, നാം വരുവാനുള്ളതിനെ കാത്തിരിക്കുന്നവരാണ്. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായം. എല്ലാവരും വേദപുസ്തകം തുറക്കണം. ഇത് നാം ഒന്നിച്ചു കൂടുന്ന യോഗങ്ങളിലെല്ലാം ദൈവത്തിന്റെ വചനം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. വെറുതെ കേൾവിക്കാരായിട്ടിരിക്കാതെ വചനം ഗ്രഹിക്കുന്നവരായിരിക്കണം. ഫിലിപ്പിയാലേഖനം 3-ാം അധ്യായം 19, 20, 21 വാക്യങ്ങൾ.
അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു.
മതി. അവരുടെ അവസാനം നാശം. അവരുടെ ദൈവം വയറ് ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. ആരവര്? ക്രിസ്തുവിനെ കൂടാതെ എല്ലാവരും. യേശു ക്രിസ്തുവിനെ കൂടാതെ ജീവിക്കുന്ന ലോക ജനത, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വയറാണ് എന്ന് പറഞ്ഞാൽ ഭക്ഷണപാനീയങ്ങൾ, ഈ ലോകത്തിലെ സുഖഭോഗങ്ങൾ, ഭൗതികമായത്, ഭൗമികമായത്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ആരാധിക്കുന്നത്? എന്തിനാണ് കൈയടിക്കുന്നത്? എന്തിനാണ് സ്തോത്രം ചെയ്യുന്നത്? അടുത്ത പുരയിടം വാങ്ങാൻ പല തടസ്സങ്ങളുണ്ട്. ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇവിടെ നമുക്ക് ആവശ്യമുണ്ട്. താമസിക്കുന്ന സ്ഥലത്തെ കാര്യമാണ് പറഞ്ഞത്. വീടിന്റെ അടുത്ത് ആ പുരയിടം നോട്ട വിട്ടേക്കാണ് 3 ദിവസം ഉപവാസം. ഇതല്ല നമ്മുടെ കാഴ്ചപ്പാട്. സഭയ്ക്ക് കൂടി വരുന്നിടത്ത് സ്ഥലങ്ങൾ ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ ഈ ലോകത്തിന്റെ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല. ശ്വാസം നമുക്കുണ്ട്, കഴിക്കാനുള്ള ആഹാരം ദൈവം തരും, ദൈവം നമുക്ക് പാർക്കുവാൻ ഇടം തരും. ഇതെല്ലാം ശരിയാണ്. എങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആഗ്രഹം, ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എന്റെ പ്രാർത്ഥനാ വിഷയം. ദൈവമേ, നിന്റെ മനോഹരത്വം എനിക്ക് കാണണം, നിന്റെ മന്ദിരത്തിൽ എനിക്ക് ധ്യാനിക്കണം. അതാണ് എന്റെ ആഗ്രഹം. 90 കൊല്ലം മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി തിരിച്ചപ്പോൾ അവരുടെ കാഴ്ചപ്പാട് അതായിരുന്നു. ഇവിടെ ആളുകൾ പേപ്പട്ടികളെ പോലെ ഇട്ട് ഓടിച്ചു. പണ്ട് താമസിക്കുന്ന 90 കൊല്ലം ഉള്ള നമ്മുടെ സമൂഹത്തിലെ സ്ഥിതി, ഗ്രാമങ്ങൾ സ്ട്രോങ് കമ്മ്യൂണിറ്റി ആയിരുന്നത്തെ പോലെ ആളുകൾ അങ്ങൊന്നും ഇങ്ങൊന്നും വന്ന് സ്ഥലം വാങ്ങിച്ച് താമസിക്കത്തില്ല. അവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരെല്ലാം സ്വന്തക്കാരോ ചർച്ചക്കാരോ അങ്ങനെയുള്ള ആളുകളും കാസ്റ്റ് സിസ്റ്റമുണ്ട്, വ്യവസ്ഥിതികളുണ്ട്, ഓരോരുത്തർക്കും ഓരോ കുല തൊഴിലുണ്ട്. അന്ന് തുണി അലക്കാൻ എല്ലാവർക്കും അറിയത്തില്ല, അന്ന് സോപ്പില്ല, മടലിന്റെ ചാരം കൊണ്ടാണ് തുണി അലക്കേണ്ടത്, പുഴുങ്ങിയാണ് അലക്കുന്നത്. ഇതറിയാവുന്ന ഒരു കുലമുണ്ട്, വീട്ടുകാരുണ്ട്, അവർക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. അവരോട് മറ്റു നാട്ടുകാർ പറഞ്ഞ് പെന്തിക്കോസുകാരുടെ തുണി അലക്കിയാൽ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ തുണി അലക്കിക്കുകയില്ല. അന്ന് ബാർബർമാർ വീട്ടിൽ ചെന്ന് മുടിവെട്ട് ബാർബർ ഷോപ്പില്ല, അവരോട് പറഞ്ഞ് പെന്തിക്കോസുകാരുടെ മുടിവെട്ടാൻ പോയാൽ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങളെ വിളിക്കുകയില്ല. ഇതെല്ലാം നടന്ന സംഭവമാണ്. ഈ കൊച്ചു കേരളത്തില് 90 വർഷം മുമ്പ് നമ്മുടെ പിതാക്കന്മാർ നേരിട്ട പ്രശ്നങ്ങളാണിത്. ഭക്ഷണത്തിന് കല്യാണ സദ്യക്ക് വിളിച്ചിട്ട് പെന്തിക്കോസുകാരനുണ്ടെങ്കിൽ ബാക്കി ആളുകൾ എഴുന്നേറ്റ് പോകും, അവന്റെ കൂടെ കഴിക്കുകയില്ല. അന്ന് ഒന്നിച്ചുള്ള മിക്സിംഗ് ഇല്ല, വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാത്ത കാലത്ത് പെന്തിക്കോസുകാര് അങ്ങനെയുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഭക്ഷണം കഴിക്കുന്നു. അവരെ നമ്മുടെ സമൂഹത്തിന് കൊള്ളുകയില്ല, അവരെ ഭ്രഷ്ട് കൽപ്പിച്ചു. പക്ഷേ അവരാരെങ്കിലും പതറിയോ, അവർക്ക് ആർക്കെങ്കിലും ക്ഷീണം വന്നോ, അവർക്കാർക്കും ബുദ്ധിമുട്ട് വന്നോ, ഇന്ന് മടൽച്ചാരം വേണ്ട, ഇന്ന് സോപ്പോ എന്ത് വേണമെങ്കിലും വാങ്ങിക്കാൻ മെഷീൻ്റെ അകത്തിട്ട് കൊടുത്താൽ അലക്കാനായിട്ട് അലക്ക് തൊഴിലാളിയെ കാണേണ്ട കാര്യമില്ല, അലക്കി കൊടുക്കുന്ന മെഷീനുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണ്? ഇതല്ല വലുത്, ഇതല്ല വലുത്. അപ്പുറത്തൊന്ന് കണ്ടുകൊണ്ട് നമ്മൾ ഇറങ്ങിയതാണ്. അത് മറക്കരുത്. നമ്മുടെ ലക്ഷ്യം ഇവിടുത്തേതല്ല, ഇവിടുത്തെ കടന്നു പോകുന്ന ഒരു പാത മാത്രമാണ്. നദിയുടെ അക്കരെ പോകാൻ ഒരു പാലമുണ്ട്, പാലത്തെ കയറിയപ്പോൾ നല്ല രസമുണ്ട്, നദി കാണാം, ഭംഗിയുണ്ട്. എന്നാൽ ഇതിൽ വീട് വെച്ചേക്കാമെന്ന് വിചാരിക്കല്ലേ, പാലത്തിൽ വീട് വെക്കരുത്. പാലം അക്കരയ്ക്ക് പോകാനുള്ളതാ, ഇത് അക്കരയ്ക്ക് പോകുന്ന ഒരു വഴി മാത്രമാ. നമ്മൾ യാത്രക്കാരാണ്. അബ്രഹാമിനെ വിളിച്ചപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, നീ പുറപ്പെടുക, ഞാൻ നിന്നെ കാരിപ്പാനിക്ക ദേശത്തേക്ക് കൊണ്ടുപോകും. അവൻ യാത്രക്കാരനാണ്. കൽദയപട്ടണമായ ഊരില് ഉരിയാളാത്ത ദൈവങ്ങളെ വിളിച്ചുകൊണ്ടിരുന്ന അബ്രഹാമിന്റെ അടുക്കൽ തേജോമനായ ദൈവം പ്രത്യക്ഷനായി പറഞ്ഞു, പുറപ്പെടുക. 1000 കിലോമീറ്റർ അബ്രഹാം കാൽനടയായിട്ട് യാത്ര ചെയ്തു 1000 കിലോമീറ്റർ. ഇസ്രായേൽ മക്കൾക്ക് വാഗ്ദത്തനാട് കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയിട്ട് 40 കൊല്ലം മരുഭൂമിയിൽ കൂടെ നടന്നു. 40 കൊല്ലം മരുപ്രയാണികൾ ദൈവത്തിന്റെ സഭയിൽ യാത്രക്കാരാ. ഈ മരുഭൂമി അല്ല നിന്റെ വാഗ്ദത്ത നാട്. ഈ മരുഭൂമിയിൽ നിനക്ക് പാലും തേനും ഒഴുക്കാമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ പ്രോമിസ് ലാൻഡ് നിന്റെ മുമ്പിലുണ്ട്. അതിനെ കുറിച്ചുള്ള മങ്ങൽ നിനക്കുണ്ടാകരുത്. 2.5 ഗോത്രക്കാര് പറഞ്ഞു, അക്കരയ്ക്ക് പോകാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. യോർദാന്റെ മറുകര കടക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത്. ഇക്കരെ ഈ മരുവിടെ അറ്റത്ത് തന്നെ പുൽപ്പുറങ്ങളുണ്ട്. ഞങ്ങൾ ആടുമാടുകളെ മേടിച്ച് ഇവിടെ കഴിഞ്ഞുകൊള്ളാം. ദൈവം തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് യാഗത്തിന് ആടുകളെ വേണ്ടേ? ഞങ്ങളത് തരാം. 1500 കൊല്ലം കഴിഞ്ഞ് അവരുടെ കൊച്ചുമക്കളെ കാണാൻ യേശു വന്നപ്പോൾ ലെഗിയോൻ ബാധിച്ച കൊച്ചുമോൻ, ഞങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഞങ്ങൾ ഇവിടെ പാർക്കണ്ടെന്നാ പറഞ്ഞ് പാർത്തയിൽ ഒരുത്തൻ താമസം കല്ലറയിലാ. ആടുകളെ മേയിക്കാമെന്നാ പറഞ്ഞത്, പക്ഷെ ആടെല്ലാം പന്നിയായിട്ട് മാറി. നിന്റെ ദർശനം നഷ്ടപ്പെടരുത്, നിന്റെ ഭാവി പ്രത്യാശ നഷ്ടപ്പെടരുത്. നമ്മുടെ ലക്ഷ്യം ഇവിടമല്ല, നമ്മുടെ ലക്ഷ്യം അങ്ങേക്കരയാണ്. അങ്ങേക്കരയിൽ ചെല്ലുമ്പോഴേ നാം നേടിയതെന്തെന്നറിയുള്ളൂ. ഈ കുമ്പനാട് കൺവെൻഷനിൽ നമ്മൾ ഇരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ ഇതിനേക്കാൾ യാഥാർത്ഥ്യമാണ് ദൈവസന്നിൽ ഇതുപോലെ നമ്മൾ എല്ലാവരും ഇരിക്കുന്ന ഒരു സമയം വരും. അന്ന് പക്ഷേ ഇതുപോലെ കസേരയിൽ പേരെഴുതി വെച്ചിരിക്കയില്ല. വ്യത്യാസമായിരിക്കും. ഇവിടെ ഇരിക്കും, ചിലപ്പോ അവിടെ ആയിരിക്കും, അവിടെ ഇരിക്കുന്നവർ ഇവിടെ ആയിരിക്കും. എല്ലാം അവിടെ ചെല്ലുമ്പോഴേ കറക്റ്റ് അറിയത്തുള്ളൂ. ഇതെല്ലാം അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. ദിനം പ്രതി ആഡംബരത്തില് സുഖിച്ച് പുളച്ചു പോന്ന ധൂമ്ര വസ്ത്രം ധരിച്ചിരുന്ന ഒരു മനുഷ്യൻ അപ്പുറത്ത് ചെന്നപ്പോൾ യാതനാസ്ഥലത്ത് കിടക്കുക. വേറൊരുത്തൻ ദേഹത്ത് എല്ലാം വ്രണങ്ങളുണ്ടായി, നായ്ക്കൾ അവന്റെ വ്രണങ്ങൾ നക്കിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ അബ്രഹാമിന്റെ മടിയിലിരിക്കുക. അബ്രഹാം പിതാവേ, ധനവാൻ വിളിക്കുക, എന്താകുന്നു മകനെ? അബ്രഹാം മറുപടിയും കൊടുത്തു, നരകത്തിൽ പോകുന്നവരോട് പോലും മര്യാദയ്ക്ക് വർത്തമാനം പറയാൻ നമ്മൾ പഠിക്കണം. നരകത്തിൽ കിടക്കുന്നവരെ ചീത്ത വിളിക്കേണ്ട കാര്യം നമുക്കില്ല. അബ്രഹാം ചോദിച്ച എന്താകുന്നു മകനെ? ആ ലാസറിന്റെ വിരലിന്റെ അറ്റത്ത് ഒരു തുള്ളി വെള്ളം മുക്കി ഇങ്ങോട്ട് കൊടുത്തു വിടണം. പണ്ട് ലാസർ തൊട്ട പാത്രത്തിൽ ധനവാൻ വെള്ളം കുടിക്കത്തില്ല, ഇപ്പോൾ വിരൽ പൊക്കിയാലും കുടിക്കാൻ തയ്യാറാ. അപ്പുറത്ത് ചെല്ലപ്പോഴേ അറിയത്തുള്ളൂ ആരാണ് ധനവാൻ, ആരാണ് ദരിദ്രൻ. അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ജീവിക്കണം. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമുക്ക് കാണുവാൻ കഴിയണം. നമുക്കത് സർ പറഞ്ഞു, ഇതോ ഞാൻ എന്റെ പ്രതാപ മഹത്വത്തിനായി എന്റെ ധനമഹാത്മ്യത്താൽ ഞാൻ ഉണ്ടാക്കിയ മഹതിയ ബാബിലോൺ, ഞാൻ എന്റെ ധനമഹാത്മ്യം കൊണ്ട് എന്റെ പ്രതാപ മഹത്വത്തിനായി ഞാൻ ഉണ്ടാക്കിയ ദ ഗ്രേറ്റ് സിറ്റി ഓഫ് ബാബിലോൺ പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഭ്രാന്ത് തുടങ്ങി. തുണി പറിച്ചുരിഞ്ഞിട്ട് മൃഗമാണെന്ന് ധരിച്ച് പുല്ല് പറിച്ചു തിന്നാൻ തുടങ്ങി. ഞാൻ എന്റെ മഹത്വത്തിന് എന്റെ പ്രതാപത്തിന് ഉണ്ടാക്കിയെന്ന് ആരെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ ഓർത്തോണം, ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്, ഭ്രാന്ത് തുടങ്ങിയിട്ടുണ്ട്, ചങ്ങലയെടുക്കാൻ സമയമായിട്ടുണ്ട്. 7 കൊല്ലം കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു, ഇതെല്ലാം സ്വർഗസ്വരായ ദൈവം എനിക്ക് തന്ന ദാനമാണ്. അപ്പോൾ അവന് സുബോധം വന്നു. ഇതെല്ലാം കണ്ടോണ്ട് ഒരു ബാലകനുണ്ടായിരുന്നു, അവന്റെ പേരാ ദാനിയേൽ. ദാനിയേലിന് നിത്യതയുടെ വെളിപ്പാടായിരുന്നു, നിത്യതയുടെ കാഴ്ചപ്പാടായിരുന്നു, അവന്റെ ദൈവത്തെ അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞ സിംഹങ്ങളുടെ ഗുഹയിലിട്ടാലും ഞാൻ ദിനം പ്രതി ചെയ്തു വരുന്നത് പോലെ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കും. കാരണം ഇങ്ങേക്കരയിലെ അല്ല എന്റെ പ്രതീക്ഷ, അങ്ങേക്കരയാണ് അടുത്ത വാക്യം.
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു.
നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു.
അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു.
നാം കാത്തിരിക്കുന്നു, പുതിയ നിയമസഭ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു? ഞങ്ങളുടെ സഭത്തേരിയില് നല്ല മനോഹരമായി പുതുതായി പണിത ഒരു മാർബിൾ കല്ലറയുണ്ട്. അതിനു വേണ്ടി കാത്തിരിക്കുകയാണോ? മരണം കാത്തിരിക്കുവാൻ പുതിയ നിയമത്തിൽ ഒരു വാക്യത്തിലുമില്ല. നമ്മൾ കാത്തിരിക്കുന്ന സ്വർഗത്തിൽ വാതിൽ തുറക്കാനാ. സ്വർഗത്തിലൊരു വാതിൽ തുറന്ന് ഇവിടേക്ക് കയറി വരുമെന്ന് വിളിച്ചു പറയുന്ന ശബ്ദം കേൾക്കുവാൻ കാത്തിരിക്കുകയാണ്. എന്താണ് നമ്മൾ കാത്തിരിക്കുന്ന? സ്വർഗത്തിൽ നിന്ന് യേശു വരുന്നതിന് നമ്മൾ കാത്തിരിക്കുക. നമ്മുടെ ഹൃദയത്തിന്റെ കാത്തിരിപ്പ് അതാണ്. ബസ് കാത്ത് ബസ് സ്റ്റോപ്പിൽ ചെന്ന് കാത്തിരിക്കും ബസ് വരാൻ. ഇതുപോലെ നമ്മൾ കാത്തിരിക്കുക ഈ ഭൂമിയിൽ. എന്തിനാ വരാനുണ്ട്? ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ട് പോയ ഒരാളുണ്ട്, അത് നമ്മുടെ പ്രിയനാ. അവൻ പറഞ്ഞു, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളാം. എങ്ങനെ നമുക്ക് പോരോക്കും മേളോട്ട്? ഇവിടുന്ന് ഞാൻ ചാടിയാൽ എത്ര പോകും? ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കിട്ടിയാൽ ചാട്ടക്കാരന് പോലും പത്തടി പൊക്കത്തെ ചാടാനൊത്തിട്ടില്ല. താഴെ പോരും. ഈ ഭൂമി പിടിച്ച് താഴോട്ട് വലിക്കുക. ദ ലോ ഓഫ് ഗ്രാവിറ്റി, ഭൂമിയുടെ ആകർഷണ ശക്തിയുടെ നിയമം മേളോട്ട് വിടത്തില്ല. മരത്തേക്കെടുത്ത് ചാടിയാലും താഴെ പോരും. കല്ലെടുത്തെറിഞ്ഞാലും താഴെ പോരും. ന്യൂയോർക്കിൽ ചെന്നെറിഞ്ഞാലും ചൈനയിൽ ചെന്നറിഞ്ഞാലും റഷ്യയിൽ ചെന്നറിഞ്ഞാലും താഴോട്ട് വരും. ഭൂമി സ്ഥലത്തേക്ക് കീഴോട്ട് ആകർഷിക്കുമ്പോ എങ്ങനെ പോകാനൊക്കെ? റൺവേയിൽ കിടക്കുന്ന വിമാനം അതിന് മേളോട്ട് പൊങ്ങണം. എങ്ങനെ പൊങ്ങാനൊക്കെ ആകർഷശക്തിയുണ്ട്. പക്ഷെ ഈ ആകർഷശക്തിയെ വെല്ലുന്ന വേറെ ഒരു ലോ ഉണ്ട്, ലോ ഓഫ് എയ്റോഡൈനാമിക്സ്. ആ നിയമം ലോ ഓഫ് ഗ്രാവിറ്റിയെ അതിജീവിക്കുന്ന ഒരു നിയമമാണ്. റൺവേയിൽ കൂടെ ഓടി അതിന്റെ സ്പീഡ് കൂടിയിട്ട് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനേക്കാൾ കൂടുതൽ സ്പീഡ് വരുമ്പോൾ അതിന്റെ തൂക്കവുമായിട്ടുള്ള ആ റേഷ്യോയിൽ സ്പീഡ് കൂടുമ്പോൾ അത് മുകളിലേക്ക് പോകും. എന്താ കാര്യം? ഇതിനെ കീഴ്പ്പെടുത്തുന്ന ഒരു ശക്തി അതിൽ വ്യാപരിച്ചു. നമ്മളെങ്ങനെ പോകുന്ന വാക്യം ഒന്നുകൂടെ വായിച്ച്, നമ്മളെങ്ങനെ പോകുന്ന കേട്ടു.
അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും.
ഹല്ലേലൂയ! ഇവിടെ എയ്റോഡൈനാമിക്സിന്റെ ശക്തിയല്ല വ്യാപരിക്കുന്നത്, ഇത് വിമാനത്തിന്റെ ശക്തിയല്ല വ്യാപരിക്കുന്നത്, ജെറ്റ് എഞ്ചിൻ അല്ല വ്യാപരിക്കുന്നത്. സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ഈ ശരീരത്തെ യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കാഹളം ധരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഐ എസ് ആർ ഒ എഞ്ചിനീയറിംഗ് വിദഗ്ധന്മാര് സയന്റിസ്റ്റുകള് സ്പേസിലേക്ക് ഒരുപാട് സാറ്റലൈറ്റുകൾ അയക്കുന്നുണ്ട്. ഇപ്പോൾ വാർത്താ വിനിമയത്തിനൊക്കെ ആയിട്ട് ഓരോ പ്രാവശ്യം നമുക്ക് എന്റെ ന്യൂസ് അറിയാമല്ലോ. തുമ്പയിലാണ് അതിന്റെ റോക്കറ്റ് ഉണ്ടാക്കിയത്. ഈ സാറ്റലൈറ്റിനൊന്നും തന്നെ പൊങ്ങിപ്പോനൊക്കത്തില്ല, അതിനോട് ചേർത്ത് റോക്കറ്റ് പോകും. റോക്കറ്റിന്റെ ശക്തിയിൽ ഇത് കുതിക്കുന്നത്. ഇതുപോലെ നിന്റെ അകത്ത് റോക്കറ്റ് വെച്ചിട്ടുണ്ട്, അതിന്റെ പേര് പരിശുദ്ധാത്മാവിന്റെ ശക്തി. എന്താ അത്? സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന അവന്റെ വ്യാപാര ശക്തിനെ വ്യാപരിക്കും. ഇവിടെ നിന്ന് കുലുങ്ങുമ്പോൾ ഓർത്തോണം, ഇവിടെ നിന്ന് കൈയടിക്കുമ്പോൾ ഓർത്തോണം. ഇതിപ്പോഴൊരു ചെറിയ തോതില് ഒന്ന് ചലിക്കുന്നു എന്നേ ഉള്ളൂ. ഇതൊരു ലക്ഷം മടങ്ങ് വലിപ്പത്തിൽ ഇൻക്രീസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ തന്നെ ചില ആളുകൾക്ക് അവരുടെ ശക്തി അങ്ങോട്ട് വർദ്ധിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കും, ദൈവമേ ഇനിയും കൂട്ടരുത്, ഇനിയും കൂട്ടരുത്, ഈ മൺപാത്രം പൊട്ടിപ്പോകും. ചാൾസ് ഉണ്ണി ഒരിക്കൽ പ്രാർത്ഥിച്ചതാണ്. ചാൾസ് ഉണ്ണിയുടെ ശരീരത്തിൽ അത്യന്ത ശക്തി വ്യാപരിച്ചപ്പോൾ അദ്ദേഹത്തിന് മുൻപോട്ട് നടന്നു പോകാൻ കഴിയാതെ വന്ന് പരിചയമുള്ളൊരു വീട്ടിൽ കയറി ചെന്ന് അവരോട് പറഞ്ഞൊരു മുറി എനിക്ക് തരാമോ? അങ്ങനെ ഒരു മുറി കൊടുത്തു. ആ മുറിക്കകത്തോട്ട് കയറിയിട്ട് നിലത്തോട്ട് വീണ് കിടന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ അല്പനേരത്തേക്ക് ഇതൊന്ന് കുറയ്ക്കണമേ, മൺപാത്രം പൊട്ടിപ്പോകും. അത്യന്താശാക്തി പൗലോസ് എഴുതി, അത്യന്താശാക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിന്റെ ദാനമത്രേ എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രത്തിൽ പകർന്നി, മൺശരീരത്തിൽ പകർന്നിരിക്കുന്ന ആ ശക്തിയുടെ നിക്ഷേപം. കാഴ്ചക്കാർക്ക് തോന്നും ഇവരെന്തിനാ കുലുങ്ങുന്നത്. പണ്ടത്തെ കാത്തിരിപ്പ് യോഗത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലര് പറയും ഇന്ന് രാത്രി ഞാൻ കാത്തിരുന്നെങ്കിൽ ശക്തി ഭരിച്ചതേ ഉള്ളൂ, ശക്തി ഭരിച്ചതേ ഉള്ളൂ. ഇപ്പോഴാരോടും ചോദിച്ചാൽ ശക്തി ഭരിച്ചോ എന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലാകത്തില്ല. ഇതൊക്കെ ഒരേ എക്സ്പീരിയൻസാ. ശക്തി ഭരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതുപോലെ അവരിൽ ഒരു ത്രില്ലുണ്ടായി, അവരൊരു ചലനമുണ്ടായി, അവരുടെ ശരീരത്തിന്റെ ഓരോ നാഡി ഞരമ്പുകളും ത്രസിക്കുന്നത് അവർക്കറിയാൻ കഴിഞ്ഞു. അവർക്ക് മനസ്സിലായി ഇതെന്റെ സ്വന്തമല്ല, ഇതിനകത്തൊരു ശക്തി വന്നിട്ടുണ്ട്. ശക്തി ഭരിച്ചത് അവർക്കറിയാ. അവർ സംസാരിക്കുമ്പോൾ അവർ പഠിച്ച ഭാഷയല്ല പറയുന്നത്, അതിന് പുതിയ ഊർജമുണ്ടായി, ഒരു പുതിയ എനർജി ഉണ്ടായി, ഒരു പുതിയ ശക്തി ഉണ്ടായി. അതാണ് പ്രവാചകന്മാരുടെ ശബ്ദം എപ്പോഴും അടച്ചിരിക്കാൻ കാരണം. തൊണ്ടയടച്ചാണ് പ്രവാചകന്റെ ശബ്ദമാണല്ലോ എന്ന് കേട്ടാ തോന്നും. അതിന് കാരണം അവരറിയാത്തൊരു ഊർജത്തിലാണ് അവർ സംസാരിക്കുന്ന, ഒരു ശക്തിയിലാണ് അവർ സംസാരിക്കുന്ന. അവരുടെ അകത്തൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇത് കേവലം ഇതിനു വേണ്ടി മാത്രമല്ല, ഈ മനുഷ്യരീരത്തെ മുകളിലേക്ക് പൊങ്ങത്തക്കവണ്ണം രൂപാന്തരപ്പെടുന്ന ഒരു ശക്തി, ഇതിന്റെ ഇവിടെ നിന്ന് ഉയരത്തിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. സ്തോത്രം. സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക് അതാണ്, സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി. ഈ താഴ്ചയുള്ള ശരീരത്തെ യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിന് കിട്ടിയ ആ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അടുത്ത വാക്യം റോമാലേഖനം 8:10 പോലെന്ന വാക്യം,
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും.
മോർട്ടൽ ബോഡീസ്, അതാണ് നമ്മുടെ ശരീരം. ഇമ്മോർട്ടാലിറ്റി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. താൻ മാത്രം അമർത്യം, ദൈവം മാത്രം മരണമില്ലാത്തവൻ. നമ്മളോ? നമ്മൾ മരിക്കുന്നവരാണ്. നമുക്ക് മോർട്ടാലിറ്റി ഉണ്ട്. മനുഷ്യ, നിന്റെ പര്യായ പദമാണ് മർത്യൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം മരിക്കുന്നവൻ. അതാ മനുഷ്യന്റെ പേര്, മനുഷ്യന് കിട്ടിയൊരു പേരാ മരിക്കുന്നവൻ. തേണ്ട പോകുന്നു മരിക്കുന്നവൻ. ഇന്ന് ഇവിടെ 5000 മരിക്കുന്നവർ കൂടി വന്നു. മർത്യന്മാര് കൂടി വന്നു പറഞ്ഞാൽ അതാ മരിക്കുന്നവരാ. 5000 ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 90 മുമ്പ് നടന്ന കൺവെൻഷനിൽ പങ്കെടുത്ത ഒരാൾ പോലും ഇവിടെ ഇല്ലെന്നാ ഞാൻ കരുതുന്നത്. കാരണം മനുഷ്യരും മരിക്കുന്നവർ, മരിക്കുന്ന മനുഷ്യരാണ്, മർത്യരാണ്. നമ്മുടെ മർത്യ ശരീരമാണ്. എന്നാൽ ഈ മർത്യ ശരീരത്തിൽ ഒരു ശക്തി വ്യാപരിക്കുക, ഇതിനെ അമർത്യമാക്കാൻ കഴിയുന്ന ഒരു ശക്തി വ്യാപരിക്കുക. ഈ മർത്യമായത് അമർത്യതയെ ധരിക്കുന്ന ഒരു സമയം വരും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ ധരിക്കുന്ന ഒരു സമയം വരും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന 10,000,000 മനുഷ്യർ ഒരിക്കലും മരിക്കുകയില്ല, ഒരിക്കലും മരിക്കുകയില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നുവെങ്കിലും ആ പൊതു നിയമത്തെ അത് ജീവിക്കുന്ന 1,000,000 ആളുകൾ ഈ ഭൂമിയിലുണ്ട്. അത് ആരാണെന്ന് ഞാൻ പറയാ, യേശുവിന്റെ മടങ്ങി വരവിന്റെ സമയത്ത് ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർ അവർ മരണം കാണാതെ എടുക്കപ്പെടും. മരണം കാണാതെ എടുക്കപ്പെടും. അതുകൊണ്ട് എന്റെ പ്രാർത്ഥന, കർത്താവേ വരണമേ, എനിക്ക് വയ്യ ചത്ത് കിടക്കാൻ, എനിക്ക് മരിക്കുന്നതിന് എടുക്കപ്പെടണം. എന്റെ തലമുറയിൽ യേശു വരണമെന്നാണ് എന്റെ പ്രാർത്ഥന. ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ എവിടെയെങ്കിലും പ്രസംഗിച്ച് അവസാനിക്കാറാകുമ്പോൾ അവിടെ മരിച്ചു വീഴണമെന്ന് എന്റെ ആഗ്രഹം. പുൾപ്പറ്റിൽ മരിച്ചു വീഴണം, വചനം പ്രസംഗിക്കുന്നത് മരിച്ചു വീഴണം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. എന്നാൽ ഒന്നാമത്തെ ആഗ്രഹം, വചനം പ്രസംഗിക്കുമ്പോൾ ഇനി ആരോട് രക്ഷിക്കപ്പെടാൻ എന്നെ വിളിച്ചു ചോദിച്ച് അവസാനത്തെ ആളെ കൈവക്കുമ്പോൾ കാഹളം ധ്വനിക്കും. കാഹളം ധരിക്കും. ജീവനുള്ള കല്ലുകളെ കൊണ്ട് പണിയുന്ന ദൈവത്തിന്റെ ജീവനുള്ള ആലയം ഇവിടെ നിന്ന് മുകളിലോട്ട് പൊങ്ങും. നമ്മുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുക. യേശു കർത്താവിദാസൻ പാസ്റ്റർ സാം ജോർദാനെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിൽ ഇതിന്റെ ഓരോ ഘടനയിലും ഓരോ ഫൈബറിലും ഓരോ സെല്ലിലും ഓരോ കോശത്തിലും ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ച് ഇതിനെ രൂപാന്തരപ്പെടുത്തും. മരണത്തിന് അതീതമായിട്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തും. അതിനെ കുറിച്ചാണ് ഒന്ന് കൊരിന്ത്യർ 15:50 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്.
സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ
അതിനുപോലത്തെ വാക്യം വിളിച്ചാൽ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം.
ഒരു മർമ്മം നിങ്ങളോട് പറയാം.
ഒരു രഹസ്യം.
നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല.
ഇതാണ് രഹസ്യം. എല്ലാരും മരിക്കുകയില്ല, നമ്മളെല്ലാരും മരിക്കുകയില്ല, സഭയിൽ എല്ലാരും മരിക്കുകയില്ല. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രതീക്ഷ, പൗലോസിന്റെ കാലത്ത് യേശു വരുമെന്ന. അതുകൊണ്ടാ പൗലോസ് നമ്മളെല്ലാരും മരിക്കുകയില്ല കേട്ടോ, എല്ലാരും മരിക്കുകയില്ല. ഞാനും ബാക്കി കുറെ പേരും കൂടെ കാണുമെന്ന പൗലോസ് പറഞ്ഞത്. കുറെ പേര് മരിച്ചു. എല്ലാ കാലത്തും ജീവിക്കുന്ന ദൈവഭക്തന്മാരുടെ ആഗ്രഹം അതാ, കർത്താവെ ഞാൻ മരിക്കണം യേശു വരണമേ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ഞാൻ മരിക്കണം യേശു വരണമേ. കർത്താവെ നിന്റെ വരവ് നമ്മുടെ യോഗം തീരുമ്പോൾ നമ്മൾ വിളിച്ചു പറയുമല്ലോ, ആമേൻ കർത്താവേ യേശുവേ, ആമേൻ കർത്താവേ യേശുവേ, ആമേൻ കർത്താവേ യേശുവേ. വേഗം വരണമെന്ന് എല്ലാരും പറഞ്ഞു, പക്ഷെ ബൈബിളിൽ അങ്ങനെയില്ല. ബൈബിളിൽ വരണമെന്നേ ഉള്ളൂ. പിന്നെ വേഗം എന്ന് പറഞ്ഞ് അകത്ത് തിടുക്കം കൊണ്ടാ, അകത്ത് തിടുക്കമുള്ളവരെ അതിലൂടെ വേഗം ഒന്നുകൂടെ ചേർക്കുന്നത്. തിടുക്കമില്ലാത്തവൻ പറയും ബൈബിളിലല്ലോ തെറ്റിച്ചാ പറഞ്ഞെന്ന് പറയും. മറ്റവൻ പറയും ബൈബിൾ ഉണ്ടോ ഇല്ലോ നോക്കാൻ പോയില്ല, എന്റെ അകത്ത് തിടുക്കോ, എന്റെ കർത്താവ് വേഗം പറഞ്ഞവരെ, എന്റെ കർത്താവ് വേഗം പറഞ്ഞ ആമേൻ കർത്താവോ യേശുവേ, വേഗം വരേണമേ. നമ്മുടെ ആഗ്രഹം അതാണ്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, ഒരു രഹസ്യം പറയാ. രഹസ്യം എന്ന് പൗലോസ് ഉദ്ദേശിച്ചതിന്റെ കാരണം ഇതാണ്. പഴയ നിയമ ഭക്തന്മാർക്ക്, പ്രവാചകന്മാർക്ക്, പിതാക്കന്മാർക്ക് മറച്ചു വെച്ചത് പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്ന ആത്മീയ സത്യമാണ് മർമ്മം. യെശയ്യാവിനും യിർമ്യാവിനും ദാനിയേലിനും അറിയത്തില്ലായിരുന്നു ഇത്. എന്തവാ രൂപാന്തരപ്പെടും, മരിക്കാതെ രൂപാന്തരപ്പെടും എന്നുള്ള മർമ്മം അവർക്കറിയത്തില്ലായിരുന്നു. അബ്രഹാമിന്, ഇസാക്കിന്, യാക്കൂബിനും അറിയത്തില്ല, ദാവീദിന് അറിയത്തില്ല, മോശയ്ക്ക് അറിയത്തില്ല. പക്ഷെ നിനക്കറിയാം, കാരണം വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണയിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഉറപ്പാ, കാഹളം ധ്വനിക്കും, ഉറപ്പാ, ഉറപ്പാ, കാഹളം ധ്വനിക്കും, ഉറപ്പാ. ഇന്ന് ഇവിടെ നമ്മൾ ഇരിക്കുന്നതിനേക്കാൾ ശരിയായ ഒരു യാഥാർത്ഥ്യ കാഹളം ധ്വനിക്കുമെന്നുള്ളത്. കാഹളം ധ്വനിക്കും. ചിലപ്പോൾ സ്വപ്നം കാണും നമ്മൾ ഇവിടെ ഇരിക്കുന്നതായിട്ട്. സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണോ എന്നറിയാൻ ദേഹത്തൊന്ന് പിച്ചു നോക്കിയാൽ മതി, സ്വപ്നമല്ല, ശരിക്കും ഇരിക്കുകയാണോ എന്ന്. അതിനേക്കാൾ യാഥാർത്ഥ്യമാണ് അവൻ മടങ്ങി വരുന്ന കാഹളം ധ്വനിക്കും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അടുത്തോ, ഈ ദ്രവത്വമുള്ളത്
അദ്രവത്വത്തെയും,
ഈ ശരീരം ദ്രവിക്കുന്നതാ, കൊണ്ടുവച്ചാൽ ചീച്ചു തുടങ്ങും. ഇപ്പൊ മരിച്ചു വീണാ മതി, നമ്മൾ ശ്വാസം പുറത്തോട്ട് വിട്ട് തിരിച്ചെടുക്കാൻ നമ്മുടെ ലങ്സ് പ്രവർത്തിക്കാൻ ഹാർട്ട് സ്പന്ദിക്കുന്നില്ലെങ്കിൽ 3-5 മിനിറ്റ് അവൻ മരിക്കും. അത് കഴിഞ്ഞാലോ ആ സെക്കൻഡിൽ നമ്മുടെ ശരീരത്തെ ചീയിക്കുവാൻ, അഴുക്കുവാനുള്ള ബാക്ടീരിയ ശക്തിപ്പെടുവാനെ എതിർക്കാനുള്ള മുഴുവൻ സെല്ലും ചത്തുപോയി. ബാക്ടീരിയ പതുക്കെ കയറി വർക്ക് തുടങ്ങും. വർക്ക് തുടങ്ങി 24 മണിക്കൂറാകുമ്പോൾ ദുർഗന്ധമാകും. ഏറ്റവും വലിയ ദുർഗന്ധം മനുഷ്യന്റെ ശരീരം ചീഞ്ഞഴുകുന്ന ദുർഗന്ധമാണ്. പുഴുക്കളുണ്ട്, അത് കഴിഞ്ഞ വലിയ പുഴുക്കൾ, വെളുത്ത നിറമുള്ള പുഴുക്കൾ, അത് ഈ ശരീരം തിന്നു തീർക്കും. ഇതിന്റെ പേര് ദ്രവത്വം. ഇതൊരു അടിമത്തമാണ്, ദ്രവത്വത്തിന്റെ, ദാസ്യത്തിന്റെ, അടിമത്തത്തിന്റെ പിടിയിൽ ആദം വീണതോടുകൂടി മുഴുവനും വരിഞ്ഞു മുറുക്കിയിരിക്കുക. ഈ ദ്രവത്വത്തിന്റെ ദാസ്യത്തിന്റെ പിടിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഈ പ്രകൃതി മുഴുവൻ ഞരങ്ങിക്കൊണ്ടിരിക്കുക. ഇതെപ്പോൾ സാധിക്കുമെന്നറിയാമോ? യേശു മടങ്ങുവന്ന് ദൈവപുത്രന്മാരുടെ ശരീരം രൂപാന്തരപ്പെടുന്ന ആ സമയത്തിന് വേണ്ടി ഈ പ്രകൃതി മുഴുവൻ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ്രവത്വമുള്ള ഈ നമ്മുടെ ശരീരം അദ്രവത്വത്തെ പ്രാപിക്കും. അടുത്തത്
ഈ
മോർട്ടൽ ബോഡി മർത്യമായത്
അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം
നിവൃത്തിയാകും. അപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. ദൈവമക്കൾ ജയിക്കുന്നവരാണ്, എല്ലായിടത്തും ജയിക്കുന്നവരാണ്. യേശുവിന്റെ ജയം ദൈവമക്കളുടെ അവകാശമാണ്. ദുഷ്ടശക്തികളെ കാലിന്റെ കീഴെ ചവിട്ടി മെതിച്ച് ജയമെടുത്ത ദൈവ വൈദലെ, മരണത്തെ ജയിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും എന്ന് മാത്രമല്ല, അന്ന് ദൈവമക്കൾ ഒന്നിച്ച് വിളിക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം ഒന്ന് വായിച്ചേ.
ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ?
ജയിക്കുന്ന മനുഷ്യർ, മരണത്തെ ജയിക്കുന്ന മനുഷ്യർ ഉറക്കെ വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? ചന്തയില് ചന്ത സ്ഥലത്ത് കളിപ്പിള്ളാര് തമ്മിൽ കളിച്ചിട്ട് ഒരു ടീം ജയിച്ചു കഴിയുമ്പോൾ തോറ്റ ടീമിനോട് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമാ, എവിടാടാ നിന്റെ ജയം? ഹേ നിന്റെ ജയം എവിടെ? ഇതുപോലെ നമ്മളൊരു കളി നടത്തുക മരണവുമായിട്ട്, മരണത്തിന്റെ ശക്തിയായ പിശാചുമായിട്ട് നമ്മൾ നടത്തുന്ന ഏറ്റുമുട്ടലില് ജയിക്കാൻ പോകുന്ന നമ്മളാ, ജയിക്കാൻ പോകുന്ന നമ്മളാ. പ്രൈസ് ദ ലോർഡ്. നിന്റെ ശരീരത്തിൽ രോഗങ്ങളുണ്ടായിരിക്കാം, ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ഇന്ന് വിഷമങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ ഒടുവിലത്തെ ജയം നമുക്കാ, ഏറ്റവും ഒടുവിൽ ജയിക്കുന്ന നമുക്കാ, ട്രോഫി നമുക്കാ കിട്ടാൻ പോകുന്നത്. അന്ന് നമ്മൾ ഒന്നിച്ച് ഈ ശബ്ദത്തിലൊന്നുമല്ല, തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ എരച്ചിൽ പോലെ, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ ആർത്തു വിളിക്കുന്ന ഒരു സമയമുണ്ട്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിനു സ്തോത്രം. നമുക്ക് ജയം തരുന്ന ദൈവത്തിനു സ്തോത്രം. നമുക്ക് ജയം തരുന്ന ദൈവത്തിനു സ്തോത്രം. കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അടുത്ത സമയത്ത് കാണും. നമ്മുടെ വിശ്വാസികളൊക്കെ അടക്കിയിരിക്കുന്നവല്ല സെമിത്തേരി പറമ്പിന്റെ അതുവഴി പോകുമ്പോൾ പെട്ടെന്ന് മണ്ണിന്ന് കുറച്ച് മനുഷ്യന് പൊങ്ങി വരുന്ന കണ്ട പേടിക്കല്ലേ കേട്ടോ, കാഹളം നിറിച്ചെന്ന് മനസ്സിലാക്കിക്കോണം. ഈ നടക്കാൻ പോകുന്നൊരു കാര്യമാ, ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും നടക്കാൻ പോകുന്ന സമയ, പേടിക്കണ്ട പേടിക്കണ്ട, കാഹളം ധ്വനിക്കും, അവരുയർക്കും, അത് കഴിയുമ്പോൾ നീ രൂപാന്തരപ്പെടും. രണ്ടും കണ്ണമയ്ക്കുന്ന സമയം കൊണ്ടാണ് നടക്കുന്നത്. മരിച്ചവർ ഉയർക്കും, വിശുദ്ധന്മാരുടെ കല്ലറകൾ ലോകം മുഴുവൻ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകൾ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. നമ്മുടെ കൂടെ അധ്വാനിച്ച് നമ്മളെ വിട്ട് കടന്നുപോയ പ്രിയപ്പെട്ടവരുടെ കല്ലറകൾ തുറക്കുന്ന ഒരു ദിവസമുണ്ട്. അവര് കല്ലറ തേജസ് എഴുന്നേറ്റ് വരും. എന്നേക്കുമായിട്ട് അവര് പോയിട്ടില്ല, അവരെ എഴുന്നേറ്റ് വരും. നമ്മൾ രൂപാന്തരപ്പെടും, ഒന്നിച്ച് അവരോട് ചേർന്ന് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശ മേഘങ്ങൾ എടുക്കപ്പെടും. നമ്മൾ ഈ ലോകം വിട്ടുപോകും, നമ്മൾ ഈ ഭൂമി വിട്ടുപോകും. ഇവിടുത്തുകാരല്ല നമ്മള്, ഈ ലോകക്കാരല്ല നമ്മള്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, നീ സ്വപ്നം കാണേണ്ടത്. ഇവിടെ നീ പണിയാൻ പോകുന്ന മൂന്ന് നില വീടല്ല, ഇവിടെ നീ സ്വപ്നം കാണുന്ന ഇറ്റാലിയൻ മാർബിള്, ഇവിടെ ഇറക്കുമതി ചെയ്ത് വീട് മോടി പിടിപ്പിക്കുന്നതല്ല. നീ ഇവിടെ സ്വപ്നം കാണേണ്ടത് അച്ചസ്പടിക തങ്കത്തെരുക്കളും മൊത്തമണി മാളികളുമാണ് നിനക്ക് വേണ്ടി ഒരുക്കുന്നത്. എന്റെ പ്രിയൻ, അവൻ പറഞ്ഞു ഞാൻ വരാം, ഞാൻ പോയിട്ട് വരാം. അച്ചസ്പടിക തങ്കത്തെരുക്കളും മൊത്തമണി മാളികളും അവകാശമുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്ന ദൈവജന. സ്വർണത്തിനാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ വില. ഈ ഭൂമിയിലെ മുഴുവൻ സ്വർണ്ണഖനിയും ഒരു മനുഷ്യന്റെ വകയാണെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ അവൻ എത്ര സമ്പന്നനായിരിക്കും, എത്ര വലിയ കോടീശ്വരനായിരിക്കും. അവനേക്കാൾ സമ്പന്നനാണ് നീ, അവനേക്കാൾ സമ്പന്നനാണ് നീ. വല്ല മനസ്സിലാകുന്നുണ്ടോ? നിന്റെ സമ്പത്തിന്റെ കണക്കൊന്നും ഇവിടെ പറയാനൊക്കത്തില്ല. ഏത് കോടീശ്വരനെ അച്ചസ്പടിക തങ്ക തെരുവുള്ളത്? അവന്റെ പെരിക്കകത്ത് കുറെ സ്വർണം കാണും, അവരുടെ സ്ത്രീകളുടെ ദേഹത്ത് കുറെ സ്വർണം കാണുന്നതേ ഉള്ളൂ. അവന്റെ തെരുവിൽ സ്വർണമുണ്ടോ? അച്ചസ്പടിക തങ്ക തെരുക്കളുള്ള വിശുദ്ധന്മാരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവേ. ഈ ലോകത്തിന്റെ ധനത്തിന്റെ മോഹം നിന്നെ ആത്മീയതയിൽ നിന്ന് പുറകോട്ട് പിടിച്ച് വലിക്കും. നിന്റെ ലക്ഷ്യം ഒരിക്കലും മാറരുത്. നിന്റെ ഉള്ളിലെ കാഴ്ചപ്പാട്, അവൻ വിളിച്ചിറക്കിയത് ഇവിടെ വല്ലതും തരാമെന്ന് പറഞ്ഞല്ല, അവൻ വിളിച്ചിറക്കിയത് വാ വാ, വരുമ്പോൾ ഒരു ക്രൂശും എടുത്തോണ്ട് വാ, വരുന്നത് എന്തിനാ ചാകാൻ വേണ്ടി വാ, അതിനപ്പുറത്തൊന്ന് ഞാൻ തരാം, നശിക്കാത്ത ഒന്ന് തരാം, ആ മാഞ്ഞു പോകാത്ത ഒന്ന് തരാം, മൈകി പോകാത്ത ഒന്ന് തരാം, മങ്ങലേക്കാത്ത ഒന്ന് നിനക്ക് തരാം. മുത്തുമണി മാളിക പുതിയ ശലേ, അതിന്റെ അവകാശികളാണ് ഇവിടെ ഇരിക്കുന്നത്. ക്രിസ്തുവിന്റെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ അതിന്റെ എല്ലാം ഷെയർ നിനക്കും ഉണ്ട്. എങ്ങനെയുള്ള ഷെയർ? ഈക്വൽ ഷെയർ. യേശുവിന് എത്രയുണ്ടോ അത്രയും നിനക്കും ഉണ്ട്. അതിനുവേണ്ടി നമ്മളെ ലീഗലായിട്ട് ദത്തെടുത്ത് ദൈവ കുടുംബത്തിന്റെ രജിസ്റ്ററിൽ ചേർത്ത് വെച്ചിരിക്കുക. ആധാരമെല്ലാം സ്വർഗത്തിൽ, ഡോക്യുമെന്റ് എല്ലാം നിന്റെ പേരിൽ എഴുതി വെച്ചിരിക്കുക. ആ വിവരമൊന്നകത്തോട്ട് കയറണമെന്നേ ഉള്ളൂ, അറിവൊന്നകത്തോട്ട് കയറണമെന്നേ ഉള്ളൂ. ഇതറിയാൻ വയ്യാത്ത ലോകം നിന്റെ പുച്ഛിക്കും. നീ ആരാണെന്ന് അറിയാൻ വയ്യാത്തവരാണ് നീ എന്തുവാണെന്ന് ചോദിച്ച് പരിഹസിക്കുന്നത്. പക്ഷെ നിനക്ക് നിന്നെ കുറിച്ച് അറിവുണ്ടായിരിക്കണം. പ്രൈസ് ദ ലോർഡ്. മല്ലന്മാരെ കണ്ടേച്ച് തിരിച്ചു വന്നപ്പോൾ ഒറ്റുകാരിൽ 12 പേരിൽ 10 പേര് പറഞ്ഞു ദേശം നല്ലതാ, ഫലപുഷ്ട, പക്ഷേ അനാക്കന്റെ പുത്രന്മാരായ മല്ലന്മാരുണ്ട്, നമുക്ക് പിടിക്കാറില്ല. ഞങ്ങൾക്ക് തോന്നി വെട്ടുക്കിളികളാണെന്ന് അവരെ കണ്ടപ്പോൾ. അവർക്കും അങ്ങനെ തന്നെ തോന്നി. നിനക്ക് നിന്നെ കുറിച്ച് എന്ത് തോന്നുന്നു അതാണ് അവർക്ക് നിന്നെ കുറിച്ച് തോന്നാൻ പോകുന്നത്. ഞാൻ പാവപ്പെട്ടവനാവാട്ടെന്ന് പറഞ്ഞു നടന്നാൽ അതെ മറ്റുള്ളവരും നിന്നെ കുറിച്ച് തോന്നുന്നു. ഞാൻ കഴുതിയ കഴുതിയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരും പറയും കഴുതിയാണെന്ന്. നീ ആരാണ് തിരിച്ചറിയണം, നിന്റെ അകത്ത് കാഴ്ചപ്പാടുണ്ടാകണം. രണ്ടു പേര് പറഞ്ഞു കാര്യമൊക്കെ ശരിയാ, മല്ലന്മാരുണ്ടെങ്കിലും നമ്മുടെ കൂടെ ദൈവമുണ്ട്. ആ മല്ലന്മാരെക്കാൾ വലിയൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ദാവീദിനെ കണ്ടപ്പം ഗോലിയാത്ത് പറഞ്ഞ നിന്നെ വെട്ടി നുറുക്കി കഷണമാക്കി ആകാശത്തിലെ പക്ഷികൾക്ക് തീറ്റിയായിട്ട് ഞാൻ ഇട്ടു കൊടുക്കും. ദാവീദോ, ദാവീദ് തിരിച്ചൊന്നും വെല്ലുവിളിച്ചില്ല. നീ നിന്നിക്കുന്ന ഇസ്രായേൽ ജനതകളുടെ ദൈവമായി ഓടെ നാമത്തിന്റെ വരെ വരുന്നു. ഇസ്രായേലിൽ ജീവനുള്ളൊരു ദൈവമുണ്ടെന്ന് സർവഭൂമിയിൽ നിന്ന് അറിയാനിട വരും. എന്തുകൊണ്ടാണ് ഗോലിയാത്ത് വെല്ലുവിളിച്ച നോക്കിയപ്പോൾ ഒരു ഇടയൻ ചെറുക്കൻ ഒറ്റയ്ക്ക് വരുന്നു, കയ്യിൽ കവണയുണ്ട്, പൊക്കണമുണ്ട്. ഒരു ഇടയൻ വരുന്നു, മറ്റൊരുമായി ഗോലിയാത്ത് ആജാനു ബാഹു. അവനെ പുച്ഛം തോന്നി, വെട്ടി നുറക്കി കഷണമാക്കാൻ വളരെ എളുപ്പമാണ് തോന്നി. പക്ഷെ കൂടെ വന്ന ആളിനെ ഗോലിയാത്ത് കണ്ടില്ല. ദാവീദിന്റെ കൂടെ വന്ന ആളിനെ ഗോലിയാത്ത് കണ്ടില്ല. നിന്റെ കൂടെ വന്ന ആളിനെ കാണാത്തത് കൊണ്ടാണ് ലോകം നിന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ലോകം പറയുന്നു നിന്നെ ഇപ്പൊ ശരിപ്പെടുത്താം, നിന്നെ കള്ളക്കേസിൽ കൊടുക്കാം, നിന്റെ കുടുംബത്തെ അപമാനിക്കാം, നിന്റെ കാര്യം പത്രത്തിൽ എഴുതാം, ലോകം വ്യാമോഹിക്കും. പക്ഷേ കൂടെ ഒരാൾ നിന്റെ കൂടെയുണ്ട്. നിന്നെ ആരാണ്? അവരിൽ ഉള്ളവരെക്കാൾ വലിയവൻ. ലോകത്തിലെ മുഴുവൻ പൈശാചിക ശക്തികളും ഒത്തുകൂടിയാലും ദൈവ വൈദ്യരെ നിന്റെ കൂടെ ഉള്ളവനാണ് വലിയവൻ. ദൈവത്തിന്റെ ദാസന്മാർ യേശുവിന്റെ വലം കയ്യിലിരിക്കുന്ന നക്ഷത്രങ്ങളാ. ഒരു നക്ഷത്രത്തെയും ഇന്ന് വരെ എത്ര വലിയ കൊടുങ്കാറ്റടിച്ചാലും കെടുത്താൻ ഒക്കത്തിട്ടില്ല. എന്തിനാ നക്ഷത്രം? ഒരു കൊച്ചു മെഴുകതിരിയെ അണയ്ക്കാൻ മുഴുവൻ കൂരിട്ടും കൂടെ ഒത്തുകൂടിയാലും ഒക്കത്തില്ല. മുഴുവൻ ഇരുട്ടിന്റെ ശക്തികൾ ഒന്നിച്ചു വന്നാൽ കത്തി നിൽക്കുന്ന ഒരു മെഴുകതിരിയെ കെടുത്താനുള്ള ശക്തി ഇരുട്ടിനില്ല. മുഴുവൻ പൈശാചിക ശക്തികളും ഒന്നിച്ചു കൂടിയാലോ നിന്റെ മേൽ പകർന്ന അഭിഷേകമുള്ളത് കൊണ്ട് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയയില്ല, ഒന്നും ചെയ്യാൻ കഴിയയില്ല. ഉറപ്പുള്ളവർ ഉറപ്പുള്ളവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യ, നന്ദിയോടെ ദൈവത്തെ സ്തുതിക്ക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രത്യാശയുടെ കാര്യം ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു വാക്കൂടെ വാണിങ് പറഞ്ഞിട്ട് എനിക്ക് നിർത്തണം. അവിടെ പറഞ്ഞിരിക്കുന്ന എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം 12:14, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. കർത്താവിനെ കാണണമല്ലോ, അങ്ങോട്ട് പോകണമല്ലോ, കർത്താവിനെ കാണാനല്ലേ പോകുന്നത്. അതിന്റെ കണ്ടീഷൻ ശുദ്ധീകരണം. എന്താ ശുദ്ധീകരണത്തിന്റെ മൂലത്തെ വാചകം? എല്ലാവരോടും
സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പി.
അടുത്തത്,
ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല.
നമ്മൾ സാധാരണ രണ്ടാമത്തെ വാചകം മാത്രമേ പറയത്തുള്ളൂ, ശുദ്ധീകരണം ശുദ്ധീകരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിരിക്കുന്ന കുറെ ശുദ്ധീകരണമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത് നമ്മുടെ മനസ്സിരിക്കുന്ന കുറെ ശുദ്ധീകരണം ഉണ്ടല്ലോ, ബാർബർമാരും തയ്യൽക്കാരും ഒക്കെ വരുത്തുന്ന ശുദ്ധീകരണം, അതെല്ലാം ആവശ്യമാണ്. അതെല്ലാം മാന്യതയ്ക്കും യോഗ്യതയ്ക്കും സാക്ഷ്യത്തിനും ആവശ്യമാണ്. പക്ഷെ ബൈബിൾ പറയുന്ന ശുദ്ധീകരണം അതല്ല. ബൈബിൾ പറയുന്ന ശുദ്ധീകരണം ആരോടും വഴക്കിട്ടേച്ച് നിനക്ക് സ്വർഗത്തിപ്പാനൊക്കെയല്ല, ആരോടും പിണങ്ങിയിരുന്നേച്ച് നിനക്ക് സ്വർഗത്തിപ്പാനൊക്കത്തില്ല. എല്ലാരോടും സമാധാനം ആചരിക്കണം. സ്വന്തക്കാരോടോ അയൽക്കാരോടോ സഭക്കാരോടോ കൂട്ടുവിശ്വാസികളോടോ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് നീ സ്വർഗത്തിൽ പോകും ധരിക്കരുത്. ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അവനെ തകർക്കണമെന്ന് പ്രാർത്ഥിക്കാം. അവൻ അത് തന്നെ പ്രാർത്ഥിക്കുക, ദൈവമേ ഇവനെ തകർക്കണമേ. ഇതിൽ ആരെയാ ദൈവം തകർക്കണ്ടേ? രണ്ടുപേരെ തകർക്കും, അത്രേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കണ്ട്. ശുദ്ധീകരണം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധത്തിലാണ്. കൊരിന്ത ലേഖനത്തിൽ അവരെ പുകഴ്ത്തി പറഞ്ഞു, നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാ, നിങ്ങൾ വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരാ, നിങ്ങൾ എല്ലാ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ കൂടി വരുമ്പോൾ ഒരുപാട് പേര് കൂട്ട അന്യഭാഷയാണ്, കൂട്ടപ്രവചനമാണ്, എല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നു. പക്ഷേ നിങ്ങൾ ജഡീകന്മാരാ. എന്താ കാര്യം? വചനം അറിയാത്തോണ്ടാണോ? വചനം അറിയാവുന്ന ജഡീകന്മാരാ, പ്രവചിക്കാത്തോണ്ട് പ്രവചിക്കുന്ന ജഡീകന്മാരാ, അന്യഭാഷ ഇല്ലാത്തോണ്ടാണോ? അന്യഭാഷ പറയുന്ന ജഡീകന്മാരാ. ജഡീകന്മാർക്ക് ഇതെല്ലാം പറയാനൊക്കെ, ജഡികൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആത്മാവിൽ ശിശുക്കളാ. പ്രായം കഴിഞ്ഞിട്ടും കാലം കഴിഞ്ഞിട്ടും വളരുന്നില്ല. വളരെ ചെമ്മുരടിച്ച ആളുകളെ കണ്ടിട്ടില്ലേ? പൊക്കം കുറഞ്ഞ ചില മനുഷ്യക്ക് ഡാർഫ്, അങ്ങനത്തെ ആത്മീയ ലോകത്തിലെ ഡാർഫുകളാ. എങ്ങനെയാ വളർന്നോ ഇല്ലയോ എന്നറിയുന്നത്? നിങ്ങളിൽ ഭിന്നതയുള്ളതുകൊണ്ടാ നിങ്ങൾ ജഡീകന്മാരായിട്ടിരിക്കുന്നത്. സ്നേഹം കൊണ്ട് മാത്രമേ നിനക്ക് വളരാനൊക്കത്തുള്ളൂ. ഒരാൾ ആത്മീയനാണോ അല്ലയോ എന്നറിയുന്ന ആളുടെ സ്വഭാവം നോക്കുക. ഒരാൾ ആത്മീയനാണോ അല്ലയോ എന്നറിയുന്ന ആളുടെ അകത്തുനിന്ന് വരുന്ന വാക്ക് എപ്പോൾ വരുന്നത്? ദേഷ്യപ്പെട്ട് കലിപ്പ് കേറുമ്പോൾ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കുടം നിറഞ്ഞിരിക്കുന്ന കുടം ഒന്ന് കുലുങ്ങുമ്പോൾ അകത്തിരിക്കുന്ന വെളി വരും. ഒരാത്മീയൻ എന്ന് പറഞ്ഞാൽ എല്ലാരോടും സമാധാനം. രാത്രി കിടക്കുന്നതിന് മുമ്പ് സകല പ്രശ്നവും തീർത്തച്ച കിടക്കാവുള്ളൂ. എനിക്കറിയാം ചില സമയത്തൊക്കെ ഒരു ഇമോഷണൽ ആയിട്ട് ഡിസ്റ്റർബ് ആകുന്ന ഒരാളുണ്ട്. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുമ്പ് പുറത്തു പോകും, നോക്കിട്ട് അവരെ വിളിക്കും. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വേച്ചായ എനിക്കൊരു പ്രയാസം ഒന്നുണ്ട്. വേച്ചാൻ കേട്ടില്ലെങ്കിൽ പോലും ഞാൻ വേച്ചാനെതിരെ സംസാരിച്ചു. രാത്രി കിടക്കാൻ നേരത്ത് എന്റെ മനസ്സിലതൊന്ന് എന്നോട് ക്ഷമിക്കണം. ഒന്നും ബാലൻസ് ഇട്ടേച്ച് കിടക്കാൻ പോകരുത്. കാരണം ഉറങ്ങുമ്പോഴായിരിക്കും കാഹളം ധരിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഈ നവതി കൺവെൻഷൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും മനസ്സിൽ ഈർഷയോ പകയോ പിണക്കമോ വിദ്വേഷമോ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ തീർക്കും എന്ന് തീരുമാനിച്ചേ പോകാവുള്ളൂ. കാരണം കാഹളം ധരിക്കും, നമുക്ക് ഒന്നിച്ചവിടെ കൂടണം, ഒന്നിച്ചു കൂടണം. ഹല്ലേലൂയ. ആത്മീകമെന്ന് പറയുന്നത് സ്പിരിച്വലായ കുറെ കാര്യങ്ങളുടെ പ്രദർശനം മാത്രമല്ല, ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ ക്യാരക്ടറിന്റെ മാറ്റമാ, നമ്മുടെ സ്വഭാവത്തിന്റെ മാറ്റമാ. എത്ര നാളായി വിശ്വാസത്തിലായിട്ട്? ഇപ്പോൾ 50 കൊല്ലമായി. 50 കൊല്ലം വിശ്വാസത്തിലായെങ്കിൽ യേശുവിനെ പോലെ ആയിരിക്കണം 50 കൊല്ലം കൊണ്ട്. കാരണം ഓരോ കൊല്ലം കഴിയുന്തോറും കർത്താവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ പങ്കാളികളാകുക. ഇപ്പോഴെത്ര കൊല്ലമായി? 30 കൊല്ലമായി. പക്ഷേ എന്ത് മാറ്റമുണ്ട്? പണ്ടത്തേക്കാൾ ഇച്ചിരി കോപം കൂടുതലാ. അതിനർത്ഥം വളർന്നത് താഴോട്ടോ മേളോട്ടല്ല വളർന്നത്, സ്വഭാവത്തിന് മാറ്റം ഉണ്ടായിട്ടുള്ള ഇതിലൊന്നും താലോലിക്കരുത്. ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഇങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞ് അതിനൊന്ന് പുകഴ്ത്തി പറയരുത്. ഒരു പാപത്തെയും പുകഴ്ത്തരുത്, ഒരു താഴ്ചയിലും പ്രശംസിക്കരുത്. നിന്നിലുള്ള വൈകല്യങ്ങളെ വൈകല്യമായി തന്നെ നീ നേരിടണം. എനിക്ക് അങ്ങനെ ഒരു വൈകല്യമുണ്ട്, അതിനെ ജയിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയണം. ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവം നമ്മളുണ്ടാകണം. ശത്രുക്കളെ സ്നേഹിച്ച യേശുവിനെ പോലെ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, എല്ലാവരോടും ക്ഷമിക്കാൻ കഴിയണം. നമ്മളെ കുറ്റം പറയുന്ന ആളുകളോടും നമ്മളെ ചീത്ത പറയുന്ന ആളുകളോടും വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കരുത്. പ്രതികാരം നമ്മൾ ആഗ്രഹിക്കരുത്. പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്ക. പ്രശ്നങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചിട്ട് ദൈവം പ്രവർത്തിക്കാൻ നീ ക്ഷമയോടെ കാത്തിരിക്കുന്നെങ്കിൽ നീ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ അവന് കഴിയും. നീ പ്രശ്നം ഏറ്റെടുക്കരുത്. നിന്റെ വിഷയം ദൈവത്തിന് വിട്ടുകൊടുക്ക. നിന്നോട് മനുഷ്യർ ദോഷം ചെയ്തു ദൈവത്തിന് വിട്ടുകൊടുക്ക. ആളുകൾ നിനക്ക് നഷ്ടം വരുത്തത് ദൈവത്തിന് വിട്ടുകൊടുക്ക. ന്യായമായി നിനക്ക് ലഭിക്കേണ്ട കുടുംബ വീതം നിനക്ക് തന്നില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ അത് നീ ദൈവത്തിന് വിട്ടുകൊടുക്ക. നിനക്കുണ്ടായ നഷ്ടങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്ക. ദൈവം ഏറ്റവും നല്ലത് നിനക്ക് വേണ്ടി ചെയ്തു തരും. എത്ര പേർ കുറപ്പുണ്ട്? ദൈവം നമ്മുടെ ദൈവം നല്ല ദൈവമാണ്. അവൻ നിന്നെ കൈവിടത്തില്ല. ഒരിക്കൽ പോലും നമ്മൾ തന്നെത്താൻ ഇത് ചെയ്യാൻ ശ്രമിക്കരുത്. ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. ശുദ്ധീകരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടറിയിരിക്കുക. സ്വഭാവത്തിന് പോകുന്ന വഴിക്ക് വഴക്കിട്ടാ പോയത്. വീട്ടിൽ നിന്ന് വഴക്കായിരുന്നു, ഒന്നിച്ചാ പോയത്. അടുത്ത ഭർത്താവ് എഴുതി മുഖമൊക്കെ തുടച്ചിരിക്കുക. നീ മുഖം മുറിപ്പിച്ച് കയറി ചെന്ന ആളുകൾക്ക് മനസ്സിലാകും വഴക്കിടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആളുകൾ അറിയില്ല മുഖമൊക്കെ തുടച്ചിരുന്നോളാ. ഇത് മനുഷ്യരെ കളിപ്പിക്കാൻ ദൈവത്തെ കളിപ്പിക്കാനൊക്കത്തില്ല. കുടുംബ ബന്ധങ്ങൾ ശക്തമാക്കണം. മക്കളും മാതാപിതാക്കളുമായിട്ട് അകച്ചയുണ്ടെങ്കിൽ അത് തീർക്കണം. അഭിപ്രായ വ്യത്യാസത്തിൽ എത്ര നാളുണ്ട് ഇവിടെ? ഇനി എത്ര നാൾ ഇവിടെ ജീവിക്കും? ഒരുപാട് ജീവിച്ചില്ലേ? ജീവിച്ച് അത്രയും കൊല്ലം ഇനിയും ജീവിക്കുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? എന്തിനാ നാളെ ജീവിച്ചിരിക്കുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? എന്തിനാ ഇന്ന് വൈകിട്ട് കാണുമെന്ന് ആർക്കാ ഉറപ്പുള്ളത്? ലോകത്തിൽ ഒരു മനുഷ്യനോ ഒരു ആയുസിനെ കുറിച്ച് ഉറപ്പില്ല. നമ്മൾ താൽക്കാലികരാണ്, നമ്മൾ അല്പപ്രാണികളാണ്. ചെറിയൊരു കൊതുക് വന്നൊന്നു കുത്തിയാ മതി, ആ കൊതുക് കൊണ്ടുവരുന്ന വിഷപ്പനി മതി, നീ ലോകം വിട്ടു പോകുവാൻ. എത്ര നിസ്സാരനായ ജീവിയാണ് മനുഷ്യൻ. ഏത് മനുഷ്യനെ ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം, നാല് വിരൽ നീളമുള്ള ഒരു ആയുസ്, ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയുള്ള ഒരു ആയുസ്, പുരപ്പുറത്ത് മുളയ്ക്കുന്ന പുല്ല് പോലെ മാത്രം നിലനിൽപ്പുള്ള ഒരു ആയുസില് ആരോടാ വൈരാഗ്യം വെച്ചോണ്ടിരിക്കുന്ന, ആരോടാ പിണങ്ങിയിരിക്കുന്ന? താണുകൊടുക്ക്, നഷ്ടം സഹിക്ക്, വിട്ടുകൊടുക്ക്, ക്ഷമിച്ചു കൊടുക്ക്, പോട്ടെന്ന് വെക്ക്. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ സഹായിക്കും, ദൈവം നിനക്ക് വേണ്ടി കരുതും, ദൈവം നിന്നെ തള്ളിക്കളയത്തില്ല. നീ ലജ്ജിച്ചു പോകാൻ ദൈവയോടെ വരുത്തുകയില്ല. നമുക്ക് കാണോ നമ്മുടെ കർത്താവിന്റെ വരവില്, നമുക്ക് കാണോ കർത്താവിന്റെ വരവ് താമസിക്കുന്ന വന്നില്ല. 2015 നമുക്കൊന്നിച്ചുകൂടാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാറാ